Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Slogam Mool Sa Atmamulo Avadume Paratpara. തനിക്ക് മൂലമായിട്ടുള്ള അധിഷ്ഠാനമായിട്ടുള്ള ആ സത്യം എന്നെ രക്ഷിക്കട്ടെ എന്ന്. ഗജേന്ദ്രമോക്ഷം ജ്ഞാനപ്രാപ്തിയുടെ കഥയാണത്. അതൊക്കെ സിംബോളിക്കാണ്. അല്ലാതെ ഒരു ആനയെ നിന്നു ആനയെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞാലൊന്നും യോജിക്കില്ല. ആന എന്നൊക്കെ സുഖബ്രഹ്മ മഹർഷി ആന എന്നുള്ള പദം അവിടെ പറയാൻ തന്നെ കാരണം ആനയെ പോലെ ബലമായ അഹങ്കാരം അത് അത്ര പെട്ടെന്ന് അടങ്ങില്ല. അത് തന്റെ ബലത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് ഈ ഗജേന്ദ്രമോക്ഷ കഥ. എത്രയോ ആളുകൾ എനിക്ക് പുറകിലുണ്ട്, ഞാൻ എല്ലാവരുടെയും ലീഡറാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഈ ആന വെള്ളത്തിൽ മുതല പിടിച്ചു. മുതല എന്താ? സംസാരം, കാലമാവുന്ന മുതല. ഇതൊക്കെ ഭാഗവതത്തിൽ തന്നെ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഇന്റർപ്രിട്ടേഷനെ വേണ്ട. ഭാഗവതം തന്നെ പറയുന്നു കാലമാവുന്ന നക്രം പിടിച്ചു എന്നാണ്. കാലമാകുന്ന നക്രം കാലിൽ പിടിച്ചു എന്ന് അന്തകോരകൻ എന്ന് പറയുന്നു. അന്തകനാവുന്ന ഉരകം കാലിൽ പിടിച്ചപ്പോഴാണ് ഈ ആന ആദ്യം തന്റെ ബലത്തിൽ വിശ്വസിച്ചു. ഏയ്, ആരും സഹായിക്കണ്ടെന്ന് പറഞ്ഞു അത്രേ ബാക്കിയുള്ള ആനകളോട്. ഞാൻ തന്നെ സ്വയം വലിച്ചോളാം. പിന്നെ ഓരോരുത്തരുടെ അടുത്തായി സഹായം ചോദിച്ചു. ആരുടെ സഹായവും പ്രയോജനപ്പെടാതാവുമ്പോഴാണ് ആത്മമൂലത്തിനെ അന്വേഷിക്കുന്നത് എന്നാണ്. തന്റെ അഹങ്കാരത്തിന്റെ ബലവും പ്രയോജനപ്പെട്ടില്ല, താൻ വിശ്വസിച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ ബലവും പ്രയോജനപ്പെട്ടില്ല എന്ന് കണ്ടപ്പോ തന്നെയും മറ്റുള്ളവരെയും വിടാൻ തയ്യാറായി. മറ്റുള്ളവരെ മാത്രം ഉപേക്ഷിച്ചാൽ പോരാ, ഉപേക്ഷിക്കണവനെ ഉപേക്ഷിക്കണമല്ലോ. ആ ഉപേക്ഷിക്കണവനെയും ഉപേക്ഷിക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഗരുഡനിൽ ഭഗവാൻ പറന്നു വന്നു. ജ്ഞാനം ആവിർഭവിച്ചതിന് ഛന്ദോമയേന ഗരുഡേന സമൂഹ്യമാന. ഛന്ദോമയം, ജ്ഞാനസ്വരൂപമായ ഗരുഡൻ എന്ന് ഭാഗവതം തന്നെ പറയും. അത് അഹമയ്ക്ക് പ്രകാശിച്ചു എന്നാണ്. എന്നിട്ട് ആദ്യം ആ മുതലയെ ഇല്ലാതാക്കി എന്ന് വെച്ചാലോ, കാലത്തിന് മരണത്തിനെ ഇല്ലാതാക്കി തീർത്തു. മരണം നിശേഷം പോയി. ആ സ്തുതി ഏറ്റവും പ്രധാന സ്തുതികളിൽപ്പെട്ട സ്തുതിയാണ് ഭാഗവതത്തിൽ. അത് ഉപനിഷത്താണ്. ആദ്യത്തെ ശ്ലോകം മുതൽ ഓം എന്ന് പ്രണവത്തോടെയാണ് ആരംഭം. ഏതൊന്നിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നുവോ, ഏതൊന്നിൽ നിന്നും പ്രപഞ്ചം ഉദ്ഭവിച്ചുവോ, ഏതൊന്നിൽ നിൽക്കുന്നുവോ, ഏതൊന്നിൽ ലയിക്കുന്നുവോ, ഏതൊന്ന് സ്വയമേവ സ്വയം പ്രകാശ വസ്തുവോ, അങ്ങനെയുള്ള ആ പരമപ്രകാശത്തിന് ഞാൻ ശരണാഗതി ചെയ്യുന്നു എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിനാണ് ഭട്ടതിരി നാരായണീയത്തിൽ യസ്മിൻ ഏതദ് വിഭാതം യത ഇതം അഭവത് യേന ചേതം യയേതത് യോസ്മാത് ഉത്തീർണരൂപോ ഖലു ജഗത് എന്താണ് യോസ്മാത് ഉത്തീർണരൂപോ ഖലു സകലമിതം ഭാസിതം യസ്യ ഭാസ. ഒക്കെ എല്ലാ വിഭക്തികളും അതിൽ വന്നു. എന്ന് വെച്ചാൽ കാരകത്തിന് ഇടമേ ഇല്ലാതെ പോയി. ഞാൻ ചെയ്യണു എന്ന് വെച്ചാൽ എവൻ സത്യമോ, യവനാൽ ഇത് സൃഷ്ടിക്കപ്പെട്ടുവോ, യവൻ തന്നെ ഇതുവോ, യവനിൽ നിന്നും ഇത് മുഴുവൻ ഉദ്ഭവിച്ചുവോ, ഏതൊരുത്തന്റേതാണോ ഇത്, ഏതൊരുത്തനിൽ ഇത് മുഴുവൻ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരിടത്തും ഈ ജീവാഹന്തയ്ക്ക് ചലിക്കാനേ ഇടമില്ലാത്ത വിധത്തിൽ ആ സത്യത്തിന്റെ അനുഭവം. നമ്മളുടെ അഹന്ത ഏഴ് വിധത്തിൽ ചലിക്കുമല്ലോ. നമ്മളുടെ അകത്ത് ആറ് കാരകങ്ങളുടെ രൂപത്തിൽ, ഏഴ് വിഭക്തികളുടെ രൂപത്തിൽ നമ്മളുടെ ഉള്ളിൽ ചലനമുണ്ട്. ഞാൻ എന്ന് പറയും, പിന്നെ എന്നെ എന്ന് പറയും, പിന്നെ എന്നെ കൊണ്ട് നടന്നു എന്ന് പറയും, പിന്നെ എന്റേതാണ് എനിക്ക് വേണ്ടി എന്ന് പറയും, പിന്നെ എന്നിൽ നിന്നും ഉണ്ടായി എന്ന് പറയും, പിന്നെ എന്റെ എന്ന് പറയും, എന്നിൽ. ഇങ്ങനെ ഏഴ് തരത്തിലുള്ള ചലനത്തെയും രോധിക്കുന്ന അനുഭവത്തിന് പേരാണ് ഭക്തി. ഏഴ് വിഭക്തികളെയും ഇല്ലാതാക്കുന്ന അനുഭവ സ്വരൂപമായ ജ്ഞാനമാണ് ഭക്തി. ആ പദം അങ്ങനെയാണ് ഭക്തി എന്ന് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഭക്തി എന്നുള്ള പദത്തിന് ഒരു ഇമോഷനും അർത്ഥമല്ല. ഭക്തിയുടെ പുരാതനമായ ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ നോക്കിയാൽ ജ്ഞാനത്തിനാണ് ഭക്തി എന്ന് പറയുന്നത്. അതാണ് ആചാര്യസ്വാമികൾ സ്വസ്വരൂപാനുസന്ധാനം ഭക്തി എന്ന് പറഞ്ഞത്. ഗീതയിലും ഭഗവാൻ ഒരു വികാരത്തിനെയും ഭക്തിയുടെ കൂട്ടത്തിൽ കൂട്ടി പറഞ്ഞില്ല. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമയപ്രിയ അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യത സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമയപ്രിയ എന്നൊക്കെ പറയുമ്പോ ഭക്തി സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ എന്തൊക്കെ ലക്ഷണം പറഞ്ഞു അതൊക്കെ അവിടെ എടുത്തു വെച്ച് ഭക്തൻ പറഞ്ഞു. അത്ര തന്നെ എന്നുവെച്ചാൽ ഒരിടത്തും ഈ വ്യക്തിബോധത്തിന്റെ ചലനത്തിനെ സമ്മതിച്ചു കൊടുക്കാത്ത പൂർണ്ണാനുഭവത്തിനെയാണ് അവിടെ ഭക്തി. അത് തന്നെയാണ് ഗജേന്ദ്രമോക്ഷ സന്ദർഭത്തിൽ ഈ സ്തുതിയിലും ഗജേന്ദ്രൻ പറയണത്, എന്റെ മൂലമായി ഇരുന്നു കൊണ്ട് എന്നെ എടുത്ത് വിഴുങ്ങുന്ന വസ്തു. അതാണ് അരുണഗിരിനാഥർ പറഞ്ഞത്, യാനാകിയ എന്നെ വിഴുങ്ങി വെറും താനാകി ഇരുന്നത് തത്പരമേ. യാനോ മനമോ എന്നെ ആണ്ട ഇടം താനോ പൊരുളാവത് ഷൺമുഖനെ. തന്ത്രനുഭൂതിയിൽ അദ്ദേഹത്തിന് അനുഭൂതിയാണ്, അനുഭൂതിയുടെ പാട്ടാണല്ലോ അതൊക്കെ. അദ്ദേഹം തനിക്ക് ഏർപ്പെട്ട അനുഭവത്തിനെ പറയണു. നവിൽ നാൻ മറയോ ഞാനോദയമോ, എന്താണ് പൊരുൾ എന്താണെന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ പറയാണ്, മനസ്സാണോ ബുദ്ധിയാണോ അറിവാണോ വേദം പഠിക്കണതാണോ, യാനോ ഞാനാണോ മനമോ മനസ്സാണോ, എന്നെ ആണ്ട ഇടം താനോ പൊരുളാവത് ഷൺമുഖനെ. എന്നെ ഏതോ ഒന്ന് പിടിച്ചു വിഴുങ്ങിയാലോ, അതാണോ പൊരുള്? ഓരോതായി അന്വേഷിക്കുകയാണ്, ഏതോ ഒന്ന് എന്നെ പിടിച്ചു വിഴുങ്ങിക്കളഞ്ഞുവല്ലോ, അതാണോ? എന്നിട്ടാണ് പിന്നെ പറയണത്, യാനാകിയ എന്നെ, അതായത് ഞാൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഇയാളെ, നോക്കണേ ഇത് രമണ മഹർഷി ഉണ്ടാക്കിയ ഫിലോസഫി ഒന്നുമല്ലേ. യാനാകിയ എന്നെ, സത്യം കണ്ടെത്തിയവരൊക്കെ ഇങ്ങനെ തന്നെ പറയണം, അങ്ങനെ അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൂർണ്ണമായിട്ടില്ല എന്നർത്ഥം. നമ്മൾ പല മഹാത്മാക്കളുടെയും ഇപ്പൊ കഥ പറഞ്ഞൊക്കെ പുറത്ത് കേൾക്കുന്നുണ്ട്, എത്രയോ മഹാത്മാക്കളുടെ കഥകൾ ഇപ്പൊ മഹാരാഷ്ട്രയിലുള്ള ഭക്തന്മാരുടെ ഒക്കെ. അതൊക്കെ നിങ്ങള് സത്യം വേണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, കഥ പറയണവരെ ഒന്നും വിശ്വസിക്കാതെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ പുസ്തകത്തിൽ അവര് ഡയറക്റ്റായി എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് സ്വതന്ത്രമായി ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഇതേ കാര്യം അവിടെ കാണാം. പക്ഷെ ഈ പറയുന്നവർ അതൊക്കെ വിട്ടുകളയും. ഇനി കുറച്ചു കഴിഞ്ഞാൽ രമണ മഹർഷിയുടെ കാര്യത്തിലും അതൊക്കെ വിട്ടുകളയും. ഇപ്പൊ തന്നെ തമിഴ്നാട്ടുകാരെ കഥയുണ്ടാക്കാൻ മന്നന്മാരാണ്. ഇപ്പൊ തന്നെ മഹർഷിയുടെ പേരിൽ ധാരാളം പാട്ടുകളൊക്കെ എഴുതി കഴിഞ്ഞു, അദ്ദേഹം മല ചുറ്റി പ്രദക്ഷിണം ചെയ്തു, അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ ഒക്കെ പോയികളെയും. സത്യത്തിനെ മറയ്ക്കാൻ കപളനം ചെയ്യാനായി മായ ഭക്തന്മാരുടെ വേഷം കെട്ടി വരും. ഒരു കഥയുണ്ട്, ഒരു അനക്ഡോട്ട്. ഒരു ചാത്താൻ ഒരിടത്ത് ഇരിക്കുന്നു. ചാത്താന്റെ പണി എന്താ? ലോകത്തിലുള്ളവർ ജ്ഞാനം നേടാൻ പാടില്ല എന്നാണ്, അതിനെന്തെങ്കിലുമൊക്കെ തടസ്സം ചെയ്യണം. അപ്പൊ അതിന്റെ അടുത്തേക്ക് ഒരു കുട്ടിച്ചാത്താൻ പോയിട്ട് പറഞ്ഞു, എന്താ നീ ഇങ്ങനെ ഇരിക്കണത്? ലോകത്തിലതാ ഒരാൾ ജ്ഞാനം നേടിയിരിക്കുന്നു, സാക്ഷാത്കാരം നേടിയിരിക്കുന്നു, നീ ഇങ്ങനെ ഇരുന്നാ നമ്മുടെ കുഴപ്പം പോവും, പോയിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സം ചെയ്യേണ്ടേ, അല്ലെങ്കിൽ അവരൊക്കെ ജ്ഞാനികളാവും, എത്ര പേരാ അയാളുടെ ഇത് കേൾക്കാൻ പോണതോ നോക്കൂ എന്ന് പറഞ്ഞ് ഈ കുട്ടിച്ചാത്താൻ കംപ്ലൈന്റ് ചെയ്യാണ്. അപ്പൊ വലിയ ചാത്താൻ പറഞ്ഞു, അത്രേ നീ നീ അമ്മച്ചുവറാണ്, ഇനിയും ഒന്നും ആയിട്ടില്ലേ, നീ അവിടെ ഇരിക്കേ, ഞാൻ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. അയാൾ ഉപദേശിക്കണതൊന്നും ആളുകൾക്ക് ഒന്നും കിട്ടില്ല. എന്താ എന്തോ എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ പറയണത് എന്ന് ചോദിച്ചു ഈ കുട്ടിച്ചാത്താൻ. അപ്പൊ വലിയ ചാത്താൻ പറഞ്ഞു, അത്രേ നോക്കൂ, ഇത് അയാളുടെ ചുറ്റും കുറെ ആളുകൾ ഇരിക്കണ്ടല്ലോ, അവരൊക്കെ ആരാ അറിയോ? അറിയാം, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ. ഏയ്, ഞാൻ ഏർപ്പാടാക്കിയ ആളുകളാ. ഇനി അയാൾ പറയണതൊന്നും ഡയറക്റ്റ് ആയിട്ട് ജനങ്ങളിൽ പോയി ചേരില്ല, ഒക്കെ ഇവര് ഇന്റർപ്രറ്റ് ചെയ്ത് മുഴുവൻ കൈയും കാലും തലയൊക്കെ വേർപ്പെടുത്തിയിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അത്രയും ഇത് സത്യമാണ്. ഈ കഥ നമുക്ക് തമാശ ആയിട്ട് തോന്നുന്നുവെങ്കിലും എല്ലാ മഹാത്മാക്കൾക്കും എല്ലാ ജ്ഞാനികൾക്കും ഏർപ്പെട്ട ഒരു ദുഃഖം ഇതാണ്. അവരെ പ്രചരിപ്പിക്കണു എന്ന് പറഞ്ഞ് പലപ്പോഴും സൂര്യന് വിളക്ക് കൊളുത്തി കാണിക്കണോ? അതുപോലെ പ്രചരിപ്പിക്കൽ എന്താണ്? ആ അനുഭവം നമ്മൾക്ക് ഉണ്ടാവലാണ് പ്രചരിപ്പിക്കൽ. അവർ ഏതൊരു അനുഭവത്തിനെ പറഞ്ഞുവോ ആ അനുഭവത്തിൽ നമ്മൾ നിന്നുകൊണ്ട് അവരുടെ പേര് പോലും പറയേണ്ട ആവശ്യമില്ല, അവരുടെ പേര് പോലും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പലപ്പോഴും എനിക്ക് രമണ മഹർഷി എന്നൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ, നമ്മള് ഭഗവാന്റെ കഥകള് പുരാണങ്ങളൊക്കെ പറയുമ്പോൾ ഒരു രസമുണ്ടല്ലോ, അതുപോലെ മഹാത്മാക്കളുടെ പേര് പറയുമ്പോൾ ഒരു രസം, നമുക്കൊരു ദർശനം ഉണ്ടാവും സൂക്ഷ്മ തലത്തിൽ. അതിനുവേണ്ടി പറയണു അത്രേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രമാണത്തിന് വേണ്ടിയല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു സെക്ടും ഒരു ഓർഗനൈസേഷനും ഒന്നും ഉണ്ടാക്കാനല്ല. നമുക്ക് രമണ മഹർഷിയും ശങ്കരാചാര്യരും രാമകൃഷ്ണ പരമഹംസരും കൃഷ്ണനും ശിവനും ഇനിയിപ്പോ ഏതൊക്കെ ജ്ഞാനികൾ അറിയപ്പെടാതെ ഉണ്ടോ ഒക്കെ ഒന്ന് തന്നെ, ഒന്നും ഒരു പ്രത്യേകതയൊന്നുമില്ല. മഹർഷി എന്ന് പറഞ്ഞിട്ട് മഹർഷിക്ക് പുതിയതായിട്ട് ഒരു ആത്മാവൊന്നും ഉണ്ടായില്ല. ഭഗവാൻ തന്നെ ചോദിച്ചു, രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദന് തൊട്ടുടനെ വിവേകാനന്ദന് അനുഭൂതി ഉണ്ടായല്ലോ എന്ന് പറഞ്ഞു. ഒരു അത്ഭുതവും ഭഗവാൻ സമ്മതിക്കില്ലേ? എന്താണെന്ന് വെച്ചാൽ അത്ഭുതപ്പെടുന്ന മനസ്സ് വളരെ ഷാലോ ആണ്. അപ്പൊ വിവേകാനന്ദന് ഇങ്ങനെ എന്തോ ഉണ്ടായല്ലോ എന്ന് ഭഗവാൻ ചോദിച്ചപ്പോ ഭഗവാൻ, ഓ, രാമകൃഷ്ണർ ആത്മാവിനെ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു. എല്ലാവരുടെ ഉള്ളിലുള്ള സത്യം അത് എല്ലാവർക്കും പ്രകാശപ്പെടുത്തി കൊടുക്കാനാണെന്നാണ്, ഒന്നിലും അത്ഭുതപ്പെടാനല്ല. നമുക്കൊരു പതുക്കെ പതുക്കെ ധ്യാനം ഉണ്ടാവാനായിട്ട് ഈ കഥകളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. അതാണ് പറഞ്ഞത്, മഹാത്മാക്കളെ കുറിച്ച് കേൾക്കുമ്പോ ഞാനും അദ്ദേഹവുമായിട്ട് നിൽക്കാൻ പാടില്ല. നമ്മളെ അതായിട്ട് തീരുകയാണെങ്കിൽ, രണ്ടില്ലാതെ ഭാവത്തോടുകൂടെ ആണെങ്കിൽ അത് പ്രയോജനപ്പെടും. ആ രീതിയിലാണ് ഭക്തന്മാരൊക്കെ ഇപ്പോ ഓരോരുത്തരും അവരുടെ ഇഷ്ടദൈവമായിട്ട് ഒരു മൂർത്തിയെ പറയണത് ആ ഭാവത്തിലാണ്. പക്ഷെ അതൊക്കെ സാധാരണ ആളുകളുടെ അടുത്ത് വരുമ്പോഴേക്കും കോൺസെപ്റ്റ് ആവും, അതൊക്കെ ജഡമായ അനുഭവങ്ങളായിട്ട് മാറും. അങ്ങനെ ആവുമ്പോൾ അത് പ്രയോജനപ്പെടുന്നു. അപ്പൊ എല്ലാ മഹാത്മാക്കളും എല്ലാ ജ്ഞാനികളും ഈ ഒരേ അനുഭവത്തിനെ പല ഭാഷയിലും മാറ്റി മാറ്റി പറഞ്ഞു വന്നിരിക്കണം, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇതേ അനുഭവം ഉണ്ടായിരിക്കണം, ഉണ്ടാവണം. മഹാരാഷ്ട്ര സെയിൻസിന് ഇടയിലും എനിക്ക് ആദ്യമൊക്കെ ആശ്ചര്യമായിരുന്നു, ഇതെങ്ങനെ ഇതല്ലാതെ വല്ലതും പാടിയ പോലെയൊക്കെ തോന്നുന്നു. എന്താന്ന് വെച്ചാൽ പലരും നിന്നും കേട്ടതാണ്. ഇപ്പൊ അത് അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ട് അതിനകത്തേക്ക് പോയി നോക്കുമ്പോൾ അവരും ഇതൊക്കെ തന്നെയാ പറയണത്. ഇതല്ലാതെ വേറെ ഇത് എങ്ങനെ പറയാൻ പറ്റും, ഈ സത്യമല്ലാതെ വേറെ പുതിയൊരു സത്യം ഉണ്ടാക്കാൻ പറ്റുമോ? പക്ഷെ എന്താ, ആളുകൾക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം നോട്ട് ടേക്കിംഗ് ഡിഗ്നിറ്റി ഫോർ മൈസെൽഫ് ബട്ട് ഐ എം ഗിവിംഗ് ഡിഗ്നിറ്റി ടു യു, സോ യു വിൽ നോട്ട് ഫോളോ മീ. അതാണ് പ്രോബ്ലം. അതുകൊണ്ട് ഒരു കൂട്ടം കിട്ടണമെങ്കിൽ എന്ത് വേണം, അതിന് കോൺക്രീറ്റ് ആയിട്ട് ഒരു ഷേപ്പ് കൊടുത്താലേ ഒരു കൂട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതങ്ങനെ വിചാരിച്ചിട്ടല്ല, പക്ഷെ ഈ വസ്തുവിനെ എന്തുകൊണ്ടോ അടുക്കാതെ അതിനെ വേറെ പലതും പറഞ്ഞ് വിശേഷിപ്പിച്ച് വിശേഷിപ്പിച്ച് നമ്മള് പ്രചരിപ്പിക്കണു എന്നാണ്. സത്യത്തിനെ ഒരിക്കലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊണ്ടും പ്രചരിപ്പിക്കാൻ പറ്റില്ല. മഹർഷി തന്നെ ഇതിനൊരു ഉദാഹരണം പറയും, ഉദാഹരണങ്ങൾ കൊണ്ടും കഥകൾ കൊണ്ടും രൂപം കൊണ്ടും ഒക്കെ സത്യത്തിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പുറപ്പെട്ടാൽ എന്താവും എന്നുള്ളതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയണത്, ഒരു കണ്ണ് കാണാത്ത ആള് അദ്ദേഹം പാലയെ കണ്ടിട്ടില്ല പാവം. അദ്ദേഹത്തിനോട് പറഞ്ഞു, അത്രേ ഒരു കുട്ടിക്ക് പാല് കൊടുത്ത് ദഹനക്കേട് പിടിച്ചു എന്ന്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പാലോ അതെങ്ങനെ ഉണ്ടാവും ചോദിച്ചു. അപ്പൊ വെളുത്തിട്ടുണ്ടാവും. വെളുപ്പോ അതെങ്ങനെ ഉണ്ടാവും? കൊക്കിനെ പോലെ ഉണ്ടാവും. കൊക്ക് എങ്ങനെ ഉണ്ടാവും ചോദിച്ചു. ഇയാൾ പാവം ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോ കൈ ഇങ്ങനെ വളച്ചു പിടിച്ചിട്ട് കൊക്കിനെ പോലെ ആക്കിയിട്ട് തൊടാൻ പറഞ്ഞു, അത്രേ ഇതാ ഇതുപോലെ ഉണ്ടാവും. അയ്യോ ഇത്ര വലിയ സാധനം വിഴുങ്ങിയിട്ട് കുട്ടി ഇപ്പോഴും ചെയ്യുന്നോണ്ടിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചതാണേ. എന്തായി, ഉദാഹരണങ്ങൾ ഒന്നും തന്നെ സത്യത്തിനോട് അടുക്കില്ല, ഒരു ഉദാഹരണവും സത്യത്തിനോട് അടുക്കില്ല. പക്ഷേ നമ്മള് ഉദാഹരണങ്ങളൊക്കെ പറയണത് പലപ്പോഴും സത്യത്തിൽ നിന്ന് അകന്നു പോകും. പിന്നെയും എന്താ പറയാ, ശാഖാചന്ദ്ര ന്യായം എന്ന് പറയുന്ന പോലെ ചന്ദ്രനെ കാണിച്ചു കൊടുക്കാൻ അടുത്തുള്ള ഒരു ശാഖയെ കാണിച്ചു കൊടുത്ത് അതിനടുത്ത് പോവാ. അതേപോലെയാണ് നമ്മൾ ഈ മഹാത്മാക്കളുടെ കഥകളൊക്കെ പറയണത് പോലും അതിനു വേണ്ടിയിട്ടാണ്. ശാഖാചന്ദ്ര ന്യായം പോലെ അത് നേടിയവരെ കാണിച്ചു കൊടുത്ത് ആദ്യം അമ്പലത്തിന്റെ ഗോപുരം കാണിച്ചു കൊടുക്കണു, പിന്നെ അമ്പലത്തിന് ഉള്ളിലുള്ളത് കാണിച്ചു കൊടുക്കണു, പിന്നെ ശ്രീകോവിൽ കാണിച്ചു കൊടുക്കണു, ഉള്ളിലുള്ള മൂർത്തി എന്നുള്ള പോലെ സാധുക്കളെ ഒക്കെ കാണിച്ചു തന്ന് അവരുടെ ഉള്ളിൽ യശ്ചായം പുരുഷേ സൂര്യനെ ആദ്യം ഉപാസിക്കാൻ പറയും. അതാണ് ഔപനിഷിതമായ സമ്പ്രദായം. സൂര്യനെ ഉപാസിക്കൂ എന്ന് പറഞ്ഞ് ഗായത്രിയിൽ മന്ത്രത്തിന് ആദ്യം സൂര്യന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പലിപ്പിച്ച് അവസാനം ശ്രുതി എന്ത് പറയുന്നു, യശ്ചായം പുരുഷേ യശ്ചാസാവാദിത്യേ സ ഏകഹ. ഏതൊരു പുരുഷൻ എന്നിലുണ്ടോ, ഏതൊരുത്തൻ ഈ ആദിത്യനിലുണ്ടോ, രണ്ടോ ഒന്നാണ്, ഒരേ വസ്തുവാണ് എന്ന് അനുഭവ പരിസമാപ്തി ഉണ്ടാവണമെങ്കിൽ അങ്ങനെ അറിഞ്ഞേ വെക്കൂ. പക്ഷെ ഭഗവാൻ മഹർഷി ക്ഷണിച്ചത് എന്താന്ന് വെച്ചാൽ ഇത് ആരംഭത്തിലേ അറിയണം എന്നുള്ള ശാഠ്യമായിരുന്നു മഹർഷി. എന്താന്ന് വെച്ചാൽ അനുഭൂതിക്ക് വന്നില്ലെങ്കിൽ പോലും, അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ ചുറ്റും. നമുക്ക് കാശി ഇവിടുന്ന് ദൂരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കാശിയൊക്കെയാണ് പോണ്ടതെന്ന് അറിയണം. ഇല്ലെങ്കിൽ കാശി വരെ പോയിട്ട് പോലും വിശ്വനാഥനെ കാണാനത് തിരിച്ചു വരും. എന്താന്ന് വെച്ചാൽ ഇതാണ് കാശി എന്ന് പോലും അറിയില്ല. വാസ്തവത്തിൽ ഞങ്ങളുടെ അവിടുന്ന് തുണിക്കച്ചവടക്കാർ കുറച്ചു പേര് പോയി കാശിയിൽ പോയി തുണിയൊക്കെ എടുത്തു. അപ്പോ ഞാൻ ചോദിച്ചു, അവിടെ പോയിട്ട് കാശിയിൽ പോയി ഗംഗയിൽ കുളിച്ചോ? ഞങ്ങൾ വാരാണസിക്കാണ് പോയിട്ട് വന്നത് എന്നാണ്. എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് സ്റ്റേഷനുണ്ട് അവിടെ വാരാണസി. ചെറിയൊരു ഇതില് എന്ന് വെച്ചാൽ അവർക്ക് ഉദ്ദേശം അതല്ലാതെ കൊണ്ട് അതിന്റെ അടുത്തുകൂടെ പോയിട്ട് വന്നിട്ടുണ്ട്. അറിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മെനക്കിട്ട് പോയാലും അവിടെ എത്തും. അപ്പോ ലക്ഷ്യത്തിനെ അറിയണം എന്ന്, അറിഞ്ഞ അകമയ്ക്ക് വെച്ചുകൊണ്ട് എന്തുപാസന ചെയ്താലും എന്ത് വിധത്തിൽ ഭഗവാനെ ആരാധിച്ചാലും ലക്ഷ്യത്തിലെത്തും. അത് അറിഞ്ഞിട്ടില്ലെങ്കിലോ ഒരുപക്ഷെ സത്യത്തിനോട് വളരെ അടുത്തിരുന്നിട്ട് പോലും പറ്റില്ല. അപ്പോ അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്, യദീക്ഷിതു വീക്ഷണം ഈക്ഷിതാരം അവീക്ഷിതൻ മാനസിക ക്ഷണം സ്യാത് ന ദ്രഷ്ടുരന്യ പരമോഹിതസ്യ വീക്ഷാ സ്വമൂലേ പ്രവിലീയ നിഷ്ഠ. ഉള്ളിൽ സാക്ഷിയായിരിക്കുന്ന ബോധമാണ് ഭഗവാന്റെ സ്വരൂപം. അത് അറിഞ്ഞാൽ ആ മൂലത്തിൽ അടങ്ങിയിരിക്കലാണ് ഭക്തി സാധന. ഉദിത്ത ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ കർമ്മവും ഭക്തിയും ഉന്തിപ്പര യോഗജ്ഞാനവും ഉന്തിപ്പര എന്ന് ഉപദേശം ഉന്തിയാൽ ഭഗവാന്റെ വചനം. ഹിസ്സലയ മനഃസ്വസ്ഥത ക്രിയ ഭക്തിയോഗ ബോധാശ്ച നിശ്ചിതം ഹൃദയത്തിൽ മനസ്സ് സ്വസ്ഥമായി അടങ്ങിയിരിക്കലാണ് ഭക്തി, രാജയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എല്ലാത്തിന്റെയും സാരം. അടുത്ത ശ്ലോകം നാളെ കാണാം. ഒരു ശ്ലോകമോ രണ്ട് ശ്ലോകമോ മാക്സിമം നാളെയും പറയാം, ബാക്കി പിന്നെ നോക്കാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല മീ കാമനില്ലാമൽ മാ കാറ്റലൈ കല്ലം ആ കാമൽ കാത്തരുൾ അരുണാചല മുടിയടി കാണാ മുടിവിടുത്തന്നെ നേർ മുടിവിടക്കട നിലൈ അരുണാചല. വേണമെന്നുള്ളവർക്ക് ഇത് അവിടെ ഉണ്ട്. മൂക്കിലൻ മുൻകാട്ടു മുഹുരമാകാതെനെ തൂക്കിയണൈന്തരുൾ അരുണാചല മൂക്കിലൻ മുൻകാട്ടു മുഹുരമാകാതെനെ തൂക്കിയണൈന്തരുൾ അരുണാചല മുടി അടിക്കാൻ മനമിൻ മലരണയിൽ നാം മെയ് കലന്തിട അരുളരുണാചലാം മേന്മേ താഴ്ന്തിടും മെല്ലിയ ശേന്ദ്രിനി മേന്മയുറ്റനയൻ അരുണാചലാം മൈവശം ആക്കിനൈ അരുണാചലാം മുട്ടയടിത്തനൈ വെട്ട വെളിയിൽ നീ നട്ടമാടിനയൻ അരുണാചലാം മോഹം തവിർത്തും മോഹമവൈത്തുമൻ മോഹം തീരായൻ അരുണാചല മൗനിയ കർപ്പോൽ മലരാതിരുന്താൽ മൗനമിതാമോ അരുണാചല യവനിൻ വായിൽ മണ്ണിനയട്ടി എൻ പിഴ യാരും അറിയാതെ മതിയിനെ മരുട്ടിയവർ കൊളൈ കൊണ്ട അരുണാചല രമണനിൻ്റെ രോഷം കൊള്ളാതെ നിരമിത്തിടശയവാ അരുണാചല രാ പകലില്ലാ വെറുവെളി വീട്ടിൽ രമിത്തിടുവോം വാ അരുണാചല ലക്ഷ്യം വൈത്തരുള സ്ഥിരം വിട്ടനെ ഭക്ഷിത്തായ് പ്രാണനോട് അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചലം വാഴി അൻപർക്കളും വാഴി അക്ഷരമണമാലൈ വാഴി യതോ മമ ആത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.